പിന്നെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അത്ര വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് അള്ളാഹു ഇത് കൊടുക്കുക എന്നുള്ളത് നമ്മളല്ല കണക്കൂട്ടേണ്ടത്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ പിന്നീട് നമ്മളിൽ നിന്ന് അവർ കുറച്ച് കാര്യം വെക്കും, പിന്നെ അവർ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പിന്നെ നിഷ്കാത്ത് ഒരു പക്ഷെ അവരത് കൂടുതൽ അള്ളവർക്ക് തൗഫീഖ് കൊടുക്കുകയും ആ തൗഫീഖിന്റെ ഫലമായി അവർ ധാരാളം അതിൽ കൂടുതൽ നേടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കണം. അവിടെ നമ്മൾ നമ്മളെ തല കുനിയൂല എന്ന് പറഞ്ഞിട്ടിരുന്നാൽ ഇത് കിട്ടൂല. എൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ തവാബുകളിലും അതിന്റെ അതവിലുള്ളവർക്ക് തന്നെ അത് കിട്ടുള്ളൂ. നേരെ മറിച്ച് അവനെ ഞാൻ മടുപ്പിച്ചില്ല, പിന്നെ ഞാൻ അവന്റെ അടുത്ത് ഇരിക്കുക. ഇതുണ്ടല്ലോ നമ്മളെ നാട്ടിൽ സ്ഥിരം അങ്ങനത്തെ ഒരു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ പൊടി തട്ടി എണീക്കും. അല്ലാതെ അവൻ ഇരിക്കൂല, ഇരിക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് എൽമല്ല, അത് വെറും വിദേശത്തായതുകൊണ്ട് അതിന് അത്ര തന്നെ വില ഒന്നും. നേരെ മറിച്ച് എൽമാണെങ്കിൽ അത് ആരുടെ മുന്നിലും എത്ര പ്രായം കുറഞ്ഞവന്റെ മുന്നിലും പ്രായമുള്ളവൻ ഇരിക്കാനും അതിലുപരി ഇവിടെ നമുക്കുള്ള ഒരു മനഹജ് പ്രായമുള്ള അഴിവുള്ള ആളുകളുടെ അടുക്കലേക്ക് അതിൽ കുറഞ്ഞ ആളുകൾ നിർബന്ധമായി ചെല്ലാനും. അബു മുസ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽക്കാണ് ചെല്ലാൻ. ഇനി വേറൊരു കാര്യം ഇതിലുള്ളത്, അത് ഇതിന് നേർക്കു നേരെ ഇനി ഇതിന്റെ സിയാക്കിൽ നിന്ന് വരുന്ന വേറൊരു കാര്യം, ഒരു ഫിത്നയെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ, ഫിത്ന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ, നമുക്ക് പ്രയാസം, നമുക്കൊരു മൗഖിഫ് എടുക്കാൻ കഴിയുന്നില്ല, നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ചില കാര്യങ്ങളിലേക്ക് ചെയ്യാൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ഒതുങ്ങാം. അത് ഹക്കായിക്കോട്ടെ ബാത്തിലായിക്കോട്ടെ എന്താണ് ആകാന്നുള്ള നമ്മൾ തീരുമാനിക്കാതെ നമ്മളായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റോ പറ്റൂലേ? അതാണ് ഇതിൽ പഠിപ്പിക്കുന്ന വലിയൊരു മനസ്സിൽ. അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നത് ഒരു മുലിമ്മ, ഒരു മുഹിമ്മ അതിന്റെ സന്ദർഭത്തിലാണ്. പുതിയ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് മൗഖിഫ് തേടിക്കൊണ്ടാണ് ചെന്നത്. ഫിത്നകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിങ്ങനെ സമുദ്രത്തിന്റെ തിരമാലകളെപ്പോൾ ഇങ്ങനെ ആർത്ത് 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 മാറി 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 വന്നുകൊണ്ടിരിക്കും. അത് നിരന്നിട്ട് ആ ഓളങ്ങളൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ നിറഞ്ഞു നിന്നാൽ ഉണ്ടാകൂല. നേരെ മറിച്ച് ആ ഓളങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? റിൽമു കൊണ്ടും അഹ്ലുൽഇൽമിന്റെ കൂടെ നിന്നിട്ടും നമ്മൾ അതിനെ പുറന്തള്ളിയിട്ട് വേണം നമ്മുടെ നങ്കൂരം കൊണ്ടുപോകാൻ. അല്ലാതെ കഴിയില്ല. ഇത്രയുടെ സന്ദർഭങ്ങളിൽ നമ്മൾ മടങ്ങേണ്ടത് എങ്ങോട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. فإذا جاءهم أمر من الأمن أو الخوف أذاعوا به مناسبكളുടെ സ്വഭാവം അവർക്ക് അമ്മിന്റെയോ ഹൗഫിന്റെയോ യുദ്ധത്തിൽ സന്ദർഭത്തിൽപ്പെട്ടതോ അല്ല യുദ്ധമില്ലാത്ത സന്ദർഭത്തിൽപ്പെട്ടതോ ആയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കിട്ടിയാൽ അദാഉ ബിഹി അവരുടെ ആദ്യത്തെ പണി ഇദാഅത്ത് അതിങ്ങനെ ശ്രദ്ധ ചെയ്യും. കൊടുത്ത കേട്ടോനെ കേട്ടു, കൊണ്ടോ കൊടുത്തോന് കൊടുത്തു, അങ്ങനത്തെ കേട്ടു കേട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞെടുക്കാം. ഇതാ ചെയ്യാം. ഇങ്ങനെ ഫിത്നയിൽ അധികരിപ്പിക്കലാണ്. എന്തെങ്കിലും ഒരു ഫിത്നന്റെ വർത്താനം കേട്ടാൽ അങ്ങനെ പറഞ്ഞെടുക്കലാണ്ടല്ല. എന്നാൽ അതിൽ നിന്ന് മാറി അവരെങ്ങാനും അത്തരം കാര്യങ്ങൾ, പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നമുക്കൊരു മൗഖിഫ് സ്വീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ റസൂലിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഉലുൽ അംറിലേക്ക്, ഉലുൽ അംറ് ഭരണാധികാരികൾ ഉലുൽ അംറാണ്, അതുപോലെ തന്നെ ഉലമാക്കൾ, ഇവിടെ പ്രത്യേകിച്ച് ഉലമാക്കൾ അതിൽപ്പെടുന്നു. റസൂലില്ലെങ്കിൽ പിന്നെ ദീനിന്റെ ഇത്തരം പ്രയാസപ്പെടുന്ന പ്രശ്നങ്ങൾ എവിടെ മടക്കേണ്ടത്? ഉലമാക്കളിലേക്ക്, കിബാറുൽ ഉലമ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിന് കിബാറല്ലാതെ മറ്റാറില്ല. മുലിമ്മ മുഹിമ്മ അതിന് കിബാറല്ലാതെ മറ്റാറുമില്ല. കിബാറുകളിലേക്ക് തന്നെയാണ് മടക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ കിബാറിലേക്ക് മടക്കണം. അതാണ് ഇവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് അബൂ മൂസ അശ്ഹരി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന കാര്യം. അങ്ങനെ വന്നു എന്നിട്ട് ചോദിച്ചു, അഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുവോ, പുറത്തേക്ക് വന്നു എന്ന് ചോദിച്ചു. ഇല്ല, ഇതുവരെയൊക്കെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാന് എനിക്ക് കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ പോലെയൊക്കെ തന്നെ ഞാനും പെമ്പിന്റെ കൂടെ സഹാബിയായിട്ടുണ്ടായിരുന്നല്ലേ, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു മാതിരി പങ്കെടുക്കില്ലേ, പോയി വിളിക്കാം എന്ന് പറഞ്ഞു കയറിയില്ല. ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നു അദ്ദേഹം വരുന്നത് വരെ. പല മാറച്ച് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് എണീറ്റു. അദ്ദേഹത്തിലേക്ക് എണീറ്റു എന്ന് പറഞ്ഞ ഈ ഇലയും ലഹു എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി എണീറ്റു എന്ന് നല്ല ഇതർത്ഥം. ഉന്ന ഇലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എണീറ്റു എന്നാ, അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ വേണ്ടി ഞങ്ങൾ എണീറ്റു. അല്ലാതെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി എണീക്കുകയാണെങ്കിൽ ഉന്ന ലഹു എന്ന് പറയണം അറബിയിൽ. അതല്ല ഇവിടെ പറഞ്ഞത് ഉന്ന ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഞങ്ങൾ എണീറ്റു, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടന്നു നടക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എണീറ്റു. ഫഖാല ലഹു അബൂ മൂസ, എന്നിട്ട് അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, വിളിക്കാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞത്ത്, യാ അബാ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാനേ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതുഹു വലം അറ വൽഹംദുലില്ലാ ഇല്ലാ ഖൈറ. ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറ, എപ്പോഴാ വന്നിരിക്കുന്നത്? സുബഹിന്റെ ബസ് മുമ്പാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പള്ളിയിൽ ഒരു കാര്യം കണ്ടു. അംറൻ അൻകർതുഹു, ഒറ്റയ്ക്കത് കണ്ടപ്പോ തന്നെ എനിക്കത് പരിചയമല്ല. അൻകർതുഹു മൂ മഅറൂഫ് ഇന്ദന ലൈസ ഇന്ദന മഅറൂഫ് മുൻകർ ഇന്ദന, നമ്മുടെ അടുക്കൽ പരിചയമില്ലാത്ത, അൻകർതുഹു എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ അടുക്കൽ പരിചയമില്ലാതെ എനിക്ക് വ്യക്തം. അൻകർതുഹു നമുക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, അതാണ് ഇവിടെ വിഷയം. അൻകർതുഹു എന്ന് പറയുന്ന ആളാരാണ്? സഹാബിയാണ്, അവിടെയാണ് വിഷയം. സഹാബിക്ക് പരിചയമില്ലാത്തൊരു കാര്യം, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പരിചയമില്ലാത്തൊരു കാര്യമാണത്. അൻകർതുഹു വലം അറ, പക്ഷെ ഞാൻ കാണുന്നില്ല, വൽഹംദുലില്ല ഇല്ല ഖൈറ, പക്ഷെ ഞാൻ കണ്ടത് എന്ത് മാത്രമാണ്? ഖൈറ് മാത്രം. ഏതായാലും ഫിത്നകൾ വരും, ഷെറുകൾ വരും, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊക്കെ വരും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിചയമില്ലാത്തതാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഇതിന് ഖൈറേ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ? ഇതിന് കൊലപാതകങ്ങളോ പിന്നെ അമ്പോ വില്ലോ ഒന്നുമല്ല, ഇതിനെന്താ വിക്രങ്ങളാണ് ഇല്ല, അതാ ഖൈറ് എന്ന് ഉദ്ദേശിച്ചത്. അതിന് കണ്ടത് ഖൈറാണ്, ഖൈറുകളാണ് അതിലുള്ളത്, ഓരോ നൃത്തത്തെ ഖൈറാണ്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത രൂപത്തിലാണ് അവർ ചെയ്യുന്നത്. അത് അൻകർതുഹു എന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ, പിന്നെ വലം മറ ഇല്ല ഇല്ല ഖൈർ, അൽഹംദുലില്ല ഇല്ല ഖൈറ, ഈ രണ്ട് വാചകവും പറഞ്ഞു. പക്ഷെ ഇതൊന്ന് നോക്കി, അബു അബ്ദുന്നാ ഇവിടെ അബ്ദുന്നാ അബു അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ നോക്കി? അദ്ദേഹത്തിന്റെ റിൽമ് അദ്ദേഹത്തെ നയിച്ചത് ഏതിലേക്കാണ് നോക്കി? നമ്മൾ ഈ രണ്ടും കേട്ടാൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം, പക്ഷെ ഖൈറല്ലാത്ത വേറെ വന്നിട്ടോ? ഇത് കേട്ട നമ്മൾ ചേർക്കും ഖൈറാണല്ലോ, ഖൈറല്ലേ, പിന്നെന്താണ്? പക്ഷേ ഒരു സുന്നി ഒരു സലഫി എവിടേക്ക പോകുക? അങ്കർത്തുഹൂരേക്കാണ് ആദ്യം പോയത് അദ്ദേഹത്തിന്റെ മനസ്സ്. ആള് അമാഹുവ, അദ്ദേഹം ചോദിച്ച് എന്താ അത്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻ ഇഷ്ട ഫസതറാഹു, ഇവരുടെ വാചകങ്ങൾ, സലഫിന്റെ വാചകം, ഈ ദുനിയാവിലെ ജീവിതവുമായിട്ട് അവർക്കുള്ള ബന്ധം എത്രയേ ഉള്ളൂ? പള്ളിയിലേക്ക് പോകരുത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകരുത്, ഇത്ര ദൂരമുള്ളൂ, വളരെ കുറഞ്ഞ ദൂരമുള്ളൂ. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻ ഇഷ്ട ഫസതറാഹു, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പള്ളിയിലെത്തിയ താങ്കൾക്കും കാണാം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ കാണാം. അവർ തന്നെ പുറപ്പെട്ട് പള്ളിയിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പിലും കൂടിയല്ല അവർ ജീവിക്കുന്നത്. ഇൻ ഇഷ്ട ഫസതറാഹു, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾക്കും കാണാം. ആല, എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വിശദീകരിച്ചു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യൻതറൂന സ്സലാ ഫീ കുല്ലി ഹലഖത്തിൻ റജുലുൻ. റഅയ്തു ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഞാൻ കണ്ടതിതാ, ഖൗമൻ, ഒരു കൂട്ടം ആളുകൾ, ഖൗമൻ, ഈ ഖൗമിന് പ്രത്യേകത ഉണ്ടോ? ഖൗമൻ, ഏതോ ഒരു ഖൗമാണ്. ആ കൂട്ടത്തിൽ ആരുണ്ടോ? ഒരു സഹാബി ഇല്ല, അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഖൗമൻ, വേറൊരു ഖൗമാണത്, അതിനൊരു സഹാബി ഉണ്ടെങ്കിൽ ആ ഖൗമല്ല അത്, ഒരു സഹാബിയുടെ നേതൃത്വത്തിലുള്ള ഖൗമാണെങ്കിൽ അതിന്റെ പ്രത്യേകത വേറെ ഉണ്ട്. ഇത് വേറൊരു ഖൗമാണ്, ഖൗമൻ, ഒരു വിഭാഗം ആളുകൾ, പരിചയമില്ലാത്ത ആളുകളാണ്. ഹിലക്കൻ ജുലൂസ, അവർ ഹിലക്കൻ വട്ടമിട്ട് ജുലൂസ ഇരിക്കുകയാണ്. ഇന്തമിറൂന സ്സലാ, അതായത് ഖൈറാൻ, മാറ ഇല്ല ഖൈറാൻ എന്ന് പറഞ്ഞതാണ്. ഇന്തമിറൂന സ്സലാ, സുബ്ഹി നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കരുത്. ഫീ കുല്ലി ഹലഖത്തിൻ റജുലുൻ, പക്ഷെ വട്ടമിട്ടാണ് ഇരിക്കുന്നത്, ഓരോ വട്ടത്തിലും ഒരു മനുഷ്യൻ വേറുണ്ട്. എന്തായാലും പ്രത്യേകത, വഫീ ഐദീഹിം ഹസ്ര, ഓരോ വട്ടത്തിലും തലപ്പന്മാരായിട്ട് ഓരോ നേതാക്കന്മാരുണ്ട്, അവരുടെ ഒക്കെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്, മണൽക്കല്ലുകൾ, ഈ ചരൽക്കല്ലുകളുണ്ട്, അതിന് ഹസ്ര എന്നാണ്, ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ട് അയാൾ പറയും കബ്ദിറൂമി ആ നിങ്ങൾ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലൂ. ഫയുകബ്ദിറൂനി ആ അപ്പോൾ അവർ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയും. ഫയഖൂൽ പിന്നെ അയാൾ പറയും ഹല്ലിലൂമി ആ 100 പ്രാവശ്യം നിങ്ങൾ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലൂ. ഫയുഹല്ലിലൂനി ആ അപ്പോൾ അവർ ഒറ്റയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 100 പ്രാവശ്യം ചൊല്ലും. വയപ്പോൾ അപ്പൊ ഇയാൾ പറയും സദ്യഹൂമി ആ 100 പ്രാവശ്യം നിങ്ങൾ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലൂ. വയു സദ്യഹൂനി ആ അപ്പോൾ 100 പ്രാവശ്യം അവർ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലും. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇയാൾ ഇങ്ങനെ കല്ലിങ്ങനെ മാറ്റി വെക്കും, 100 കേൾക്കും, എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ടും. ഹൈറാണല്ലോ ഈ കണ്ടത്, ഇതിന് ഹൈറുണ്ടല്ലോ എന്നാണ് അബൂ മസ്ഊദിന്റെ ആ ചോദ്യത്തിലുള്ളത്. കാൽ ഇതന്നെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഫമാദാ ഖുൽത ലഹും, ഫമാദാ ഖുൽത ലഹും ഇത് കണ്ടിട്ട് അവരോട് താങ്കൾ എന്ത് പറഞ്ഞു? പറഞ്ഞില്ല അവരോടൊന്നും. ഇത് കണ്ടാൽ തന്നെ പറയാനുണ്ടല്ലോ, പറഞ്ഞില്ല അവരോട്. ഖാല മാ ഖുൽത ലഹും ശൈഅൻ ഇൻതിദാറ റഅയ്ക വൻതിദാറ അംരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാ ഖുൽത ലഹും ശൈഅ, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. താങ്കളുടെ അമ്ര, താങ്കൾ എന്താണ് കൽപ്പിക്കുന്നത്, താങ്കൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്നതിന് കാത്തിരിക്കുകയാണ്. കിബാറിലേക്ക് മടക്കാൻ കാത്തിരുന്നത് അത് അദ്ദേഹം ചെയ്തത് ഖൈറാൻ. കാരണം അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു, ഏറി കുറഞ്ഞു വേണ്ട. ഈ നിലപാടെടുക്കാവുന്നതിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കിബാറുള്ള ആളാരാണോ അയാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറപ്പുറം പോകില്ലല്ലോ. അത് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ചില കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ കാണും, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ വൃദ്ധങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ തൽക്കാലത്ത് ഇയാളെ പിടിച്ചോ എന്നറിഞ്ഞ കാരണം ആരെങ്കിലെ കൊടുക്കും. അപ്പൊ അവൻ അവന്റെ എന്തെങ്കിലും ഒരു നിലപാടാണ് എടുക്കും. അതോടുകൂടി ചിലപ്പോൾ ഒന്ന് ഏറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരു ഇടക്കിങ്ങനെ എത്തിയിട്ടുണ്ടാവും. കാരണം മറ്റൊരു ശിഷ്യന്മാരൊക്കെ ഇറക്കം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. അയാൾ ഏറെ കുറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും, ഒന്നുകിൽ വാക്കിലേറുക അല്ലെങ്കിൽ നിലപാടിൽ കുറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട, ഞാനായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ട് അതൊന്നും വേണ്ട, താങ്കളുടെ അമ്പർ കാത്തിരുന്നു അത്ര. കാൽ അപ്പൊ അദ്ദേഹം ചോദിച്ചു അഫല അമർത്തഹും അൻ യഉദ്ദു സയ്യിആതിഹിം, എന്നാൽ താങ്കൾക്ക് അവരോട് കൽപ്പിക്കാമായിരുന്നില്ലേ അൻ യഉദ്ദു സയ്യിആതിഹിം അവരവരുടെ പാപങ്ങൾ എണ്ണട്ടെ എന്ന്. ഈ സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ഇപ്പൊ അവർ എണ്ണിക്കൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ നല്ല ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തൂരായിരുന്നോ അവരുടെ പാപങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കാൻ. തലേന്ന് ചെയ്ത പാപങ്ങളൊക്കെ പള്ളിയിലിരുന്നിട്ടൊന്ന് എന്നത്തെ അങ്ങനെ എന്നെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അവരുടെ പുണ്യങ്ങളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടില്ലാന്ന്. കാരണം അവരിഞ്ഞ് വേറൊന്നല്ല ചെയ്യണത്, അവർ ചെയ്തുകൊണ്ടിരുന്ന പാപത്തെ കുറിച്ച് എണ്ണിക്കൊണ്ടിരിക്കുക, പുതിയൊരു പാപം ചെയ്യുന്നില്ല, പാപത്തെ കുറിച്ച് എണ്ണിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചുരുങ്ങിയത് ഒരു തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ മാർഗം അതാണ്. ഇനി ഒരു തെറ്റ് ചെയ്യണേക്കാൾ നല്ലത് ചെയ്ത തെറ്റിനെ കുറിച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, പുതിയൊരു വിധേയത്വം ചെയ്തതിനേക്കാൾ നല്ലതല്ലേ എന്ന അവരുടെ ചെയ്ത നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോകില്ലല്ലോ എന്ന് താങ്കൾക്ക് ഗ്യാരണ്ടി കൊടുക്കായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നടത്തം പൂർത്തിയാക്കി, ഞങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. ആ ഹൽക്കകളുടെ കൂട്ടത്തിൽ ഒന്നിന്റെ തലപ്പത്ത് പോയി അദ്ദേഹം ഇങ്ങനെ നിന്നു. എന്നിട്ട് അവർക്കെതിരായി കൊണ്ട് അദ്ദേഹം നിന്നു, അവർക്കെതിരായി അവരെ ശാസിക്കുന്നവനായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഫഖാൽ എന്നിട്ട് ചോദിച്ചു മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ ചോദ്യം മാ അറാകും ഹാദല്ലദീ തസ്നഊൻ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ ഈ കാണുന്നത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞു യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്. അപ്പൊ അവര് നേർക്കു നേരെ ആദ്യം പറഞ്ഞോർത്ത് കുറച്ച് തെരൽക്കല്ലുകൾ, ഞങ്ങളതുകൊണ്ട് തസ്ബീഹ് തക്ബീർ തഹ്ലീൽ അതെന്നു. ഞാൻ ഏത് വിദേശകാരനങ്ങൾ ചോദിച്ചാൽ ആദ്യം ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ജനങ്ങളെ നന്ദയിലേക്ക് ക്ഷണിക്കുന്നു, ഞങ്ങളൊന്നുമില്ല, സ്വലാത്ത് ദിക്ർ ഇത് ചെയ്യുന്നു, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലല്ലോ ചോദിച്ചത്, ഉറപ്പാണല്ലോ നിങ്ങൾ ഈ ചെയ്ത് വട്ടം കൂട്ടിയിരിക്കുന്നതിന്റെ ഈ ഏർപ്പാട് ഇതിനുള്ള വലിയവരാണെന്ന് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അവർ പറഞ്ഞതല്ല, അതിന് നന്മ മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏത് വിദേശക്കാരൻ ആദ്യം തുടങ്ങാം അവിടെ എന്താ ഇങ്ങനെ ചെയ്യണേ പുതിയ രീതിയിൽ ചോദിച്ചാൽ അതൊന്നുമില്ലല്ലോ ധർമ്മത്തിൽ
അതൊന്നുമില്ലല്ലോ ദിക്ർ, അതൊന്നുമില്ലല്ലോ സലാത്ത്, ഒക്കെ പഴയതിന്റെ അടുത്ത് പറഞ്ഞു. അവൻ അതുകൊണ്ട് അവരൊരു മറ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോ ആരോടാണ് ഇത് കളി? ഒരാലിമിന്റെ മുന്നിൽ ഇത് വിലപ്പോവില്ല. ആൽ അദ്ദേഹം അതിന് മറുപടി പറയാൻ, അത് അൻതുള്ള ന്യായീകരിക്കാനല്ല നിന്നത്, അതിന്റെ അഹമത്ത് ആകും ആകൂലെ, അത് ദിക്ർ ആകും ആകൂലെ, തസ്ബീഹ് ദിക്റാണോ അല്ലേ, അതിന്റെ രൂപം എന്താ, അതല്ല ആദ്യം പറഞ്ഞത്. റുദ്ദു സയ്യാത്തിക്കും, അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. എങ്കിലും നിങ്ങൾ ഒരു പണി ചെയ്തോ, നിങ്ങളുടെ തിന്മകൾ നിക്കോ, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ നിക്കോ. ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, നിങ്ങളുടെ പുണ്യങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോവില്ലെന്ന്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ തേടുക. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇത് ചെയ്യണ്ട, ഇതല്ലണ്ട, നിങ്ങൾ ഇതിനെക്കാളും നല്ല നിങ്ങളുടെ പാപങ്ങളല്ല കുത്തിരുന്ന്. ഇങ്ങനെ കുറെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, പ്രവർത്തിക്കണ്ടേ, പ്രവർത്തിക്കണ്ടേ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ പ്രവർത്തിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് നിശ്ചലമാക്കണം. എന്നൊരു ചോദിക്കല്ലോ, നിങ്ങൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ കുറെ ആളുകളുടെ പ്രവർത്തനം നിശ്ചലമാവില്ലേ? ആദ്യ അബൂബക്കർ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു ചെയ്തത് അതാണ്. വിദേശത്താണെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? പ്രവർത്തിപ്പിക്കല്ല, നിശ്ചലാക്കണം. അല്ലല്ലേ, ഇവരുടെ ദഴവത്ത് കൊണ്ട് കുറെ നല്ല നല്ല ചെറുപ്പക്കാർ നിശ്ചലരായില്ലേ? ഓസ്ട്രേലിയ കിട്ടണമല്ലോ പിന്നെ ചോദിക്കലിന്റെ ആൾക്കാർ. ആ നിശ്ചലാക്കരുതാൻ, വിദേശത്താണെങ്കിൽ ആദ്യം അവിടെ അപഗ്രഹണം ചെയ്തത് നിശ്ചലാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ചെയ്ത പാപങ്ങൾ എണ്ണിക്കോ, അതാണ് ഇതിനേക്കാൾ നല്ലത്, അതാണ് ഇതിനേക്കാൾ നല്ലത്, സുന്നത്തിലേക്ക് തിരിച്ചു പോരാൻ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങൾ എണ്ണിക്കോ, നിങ്ങൾ പുതിയതൊന്നും ചെയ്യണ്ട, അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കോ, നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ നഷ്ടപ്പെടില്ല. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, വിദേശത്തുകാരോട് ഏത് വാക്കുപയോഗിക്കാം? സംഭവം അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും ഉപയോഗിച്ച ശൈലി കുറച്ച് കർക്കശമായിപ്പോയി, ചില ആളുകൾക്കുള്ളതാണ്. ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് പരിഷമായിപ്പോയി. തോന്നിയാസം പറയരുത്, ശരിയാണ്, തോന്നിയാസ സഭ്യം പറയരുത്, പക്ഷേ സഭ്യമായ വാക്കുകളിൽ എത്ര സ്ട്രിക്റ്റ് ആയിട്ട്, എത്ര സ്ട്രോങ് ആയിട്ടാണ്. സ്ട്രോങ് എന്നുള്ള വാക്ക് ശദീദ് അല്ലേ, അശദ്ദ്, അതൊരു ശദീദുൻ അലാ അഹ്ലിൽ ബിദഅ, കാന ഹാദ്ദൻ അലാ അഹ്ലിൽ ബിദഅ. സാധാരണ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു കുറിച്ച് തന്നെ പറയാറുള്ള വസ്തുക്കൾ പെട്ടതാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹമല്ലാത്ത മറ്റു ഉലമാക്കളെ കുറിച്ചും സലഫുകളായ അയ്മത്തിനെ കുറിച്ചും പറയാറുള്ള വസ്തു തന്നതാണ്, ശദീദൻ അലാ അഹ്ലിൽ ബിദഅ, അഹ്ലിൽ ബിദഅനോട് വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. ചോദിച്ച വാക്ക് നോക്ക്, വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾക്ക് നാശം. വൈഹക്കും ദജിറിന്റെ വാക്കാണ്, അവരതിൽ നിന്ന് ആട്ടിയോടിപ്പിക്കുന്ന, ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ആട്ടിയോടിക്കുന്ന വാക്കാണ് വൈഹക്കും, നിങ്ങളുടെ നാശം. ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, മാ അത്ര അഹലകതകും, എത്ര വേഗമാണ് നിങ്ങളുടെ ഹലാക്ക്, എത്ര സ്പീഡിലാണ് നിങ്ങൾ നശിക്കുന്നത്. നാശം എന്ന് പറയുന്നത് അതിങ്ങനെ സമയത്തുണ്ടെന്നൊന്നുമില്ല, അത് വന്നാൽ പിന്നെ പെട്ടെന്ന. ഒരു വിദേശത്തിന്റെ വാതിൽ ഒരാൾ തുറന്നാൽ തുറന്നു നോക്കണ്ട, പിന്നെ എത്തിപ്പറഞ്ഞത് വിളിക്കരിക്കും. അതാണ് ഇമാം ബർബഹാരി റഹ്മഹുല്ലാഹു തആലയിലേക്ക് പറഞ്ഞത്, വിദേശത്ത് നടന്ന തുടക്കത്തിന് സത്യത്തിനോട് സാദൃശ്യം തോന്നുന്ന രൂപത്തിൽ വളരെ ചെറുതായിരിക്കും. അതിന് വിദേശത്താണ് തെഞ്ഞാൽ കിട്ടാത്തത്, സത്യം കുറേ ഉണ്ടാവും, വിദേശത്ത് വളരെ കുറച്ചുണ്ടാവും. പിന്നെ വിദേശത്തിന്റെ ഭാഗം എന്താകുക, സത്യത്തിന്റെ ഭാഗമല്ല, അതിങ്ങനെ വലുതായി വലുതായി വലുതായി, ഹത്തായ സീറാ ശരീറാ, പിന്നെ അത് വളരെ വലുതാകും, ദീനുമായിട്ടൊരു ബന്ധം തന്നെ ഇല്ലാത്തേക്കില്ല. അപ്പോൾ ഇവർ വിചാരിക്കണം എന്താണ്, ഞങ്ങളാ സത്യത്തുമ്പോ തന്നെയാണ്, അതാ വിദേശത്തിന്റെ രൂപം. വിദേശകാലം തുടങ്ങുമ്പോൾ വളരെ ചെറുതായിരിക്കും, പിന്നെ അതിങ്ങനെ അത് വളരെ വേഗത്തിലാണ്, വീടിലാണ് ഒരു വിദേശത്ത് വേറൊരു വിദേശത്തിനെ തേടാം. ഒരു വിദേശകാരൻ വിദേശത്തേക്ക് കടന്നാൽ പിന്നെ അതിന്റെ വിദേശത്തിന്റെ രൂപം മാറുന്നതിനൊരു കയ്യു കണക്കുണ്ടാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് പുതിയത് പുതിയത് അവർ ചെയ്യും ഓരോ ദിവസവും. അല്ലെ, ഒരൊറ്റ വർഷവും നിങ്ങൾക്ക് വരില്ല തൊട്ടടുത്തത് അതിനേക്കാൾ ചെറുതായതല്ലാതെ. ഏതാണ് അതിന്റെ ചെറു ഹൈറും? ഹൈറ് സുന്നത്താണ്, ചെറു വിദേശത്താണ്. ഓരോ വർഷവും വിദേശകാരൻ പുതിയത് പുതിയത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, അത് അത്ഭുതപ്പെടാനില്ല. മാ അത്ര അഹലക്കത്തക്കും, എത്ര വേഗമാണ് നിങ്ങളുടെ നാശം, നിങ്ങൾക്ക് നാശം വന്ന് ഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞ വാചകം നിങ്ങൾ നോക്കണം. നിങ്ങൾ ഏറ്റവും വലിയ നമ്മുടെ മൻഹജിന്റെ അസ്ലുതാണ്. ഹാഉലായി സ്വഹാബത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, എത്ര വേഗമാണ് നിങ്ങൾ നശിച്ചത്. എന്നിട്ട് പറഞ്ഞ ആദ്യത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിദ ധാരാളമുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ, അവര് പോയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ ചെയ്തത് സഹാബത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അതാണ് ആദ്യത്തെ ചോദ്യം. സഹാബത്ത് ഇവിടെ ഉണ്ടായിരിക്കെ അവർക്ക് പരിചയമില്ലാത്ത മറ്റൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിങ്ങൾ, അത് നിങ്ങളുടെ നാശല്ലാതെ വേറൊന്നല്ല. ആദ്യം പിടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരിച്ചുപോയാൽ പിന്നെ ഈ ഉമ്മത്തിനുള്ള അമനത്തായി വിട്ടേച്ചു പോയിരിക്കുന്നത് ആരെയാണ്? എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള അമനത്താൻ. അതുകൊണ്ട് അതിലേക്കാണ് ആദ്യം വിളിച്ചത്. സഹാബത്ത് ഇവിടെയുണ്ട്, അവർക്ക് പറ്റിയില്ലാത്തല്ല നിങ്ങളെ കൊണ്ടുവന്നത്. അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് പറഞ്ഞപ്പോൾ അതല്ല പറഞ്ഞത്, അഫീകും അഹദുൻ മിന അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ നബിയുടെ സഹാബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയത് ഇതിൽ സഹാബത്തിന് പങ്കില്ല. ഇതാ സഹാബത്ത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് സഹാബത്തിന് പരിചയമില്ലാത്ത ഒന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര പെട്ടെന്നാണ് നാശത്തിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല റസൂലുള്ള മരിച്ചു പോയിട്ട് വല്ലാതെ കാലമായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മുരുകിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ ഇവിടെ ഉണ്ട്, കുട്ടിപ്പോയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ്, അല്ലാഹുവാണ്. സത്യം ചെയ്തു പറഞ്ഞു, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ദലാല. രണ്ടാമൊന്ന, മൂന്നാമത് ഓപ്ഷനില്ല. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലഅലാ മില്ലത്തിൻ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കൊണ്ടുവന്ന മില്ലത്തിനേക്കാൾ ഏറ്റവും സന്മാർഗം നിറഞ്ഞു നിൽക്കുന്ന മില്ലത്തിനാണോ നിങ്ങൾ? ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ, ഔ മുഫ്തതിഹു ബാബി ദലാല, അതല്ല എങ്കിൽ നിങ്ങൾ വലാലത്തിന്റെ വാതിലി തുറക്ക്. രണ്ടാലൊന്നല്ലാതെ വേറെ ഒന്നാകാൻ സാധ്യതയില്ല. നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് എന്താണ്? 100 തസ്ബീഹ്, 100 തഹ്ലീൽ, 100 തക്ബീർ, പ്രത്യേകം ഒരു രൂപത്തിൽ, പ്രത്യേകം ഒരു എണ്ണത്തിൽ, പ്രത്യേകം ഒരു കോലത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ. റസൂൽ എന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതിനേക്കാൾ നല്ല മാർഗം അല്ലേ? അല്ലെങ്കിലോ? ഒന്നുകിൽ അത് റസൂൽ എന്ന് പഠിപ്പിച്ചതിനേക്കാൾ നല്ല മാർഗം, അല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ വലാലത്തിന്റെ വാതിൽ തുറക്കലല്ലേ? ഇതേ പരിശോധിക്കട്ടുള്ളൂ. എന്ത്, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലും അതിൽ കുറച്ച് നന്മക്കില്ലേ പിന്നെ ഉണ്ടാവോ? ഇല്ല. രണ്ടാലൊന്നേയുള്ളൂ, ഇമ്മത്മ ഇമ്മയ, വെളുപ്പോ കറുപ്പോ, മൂന്നാമത്തൊന്നുമില്ല. ചാരക്കളർ നിറച്ചൊന്ന് വീണ്ടില്ല. വീണ്ടൊന്നുകിൽ അത് വെളുപ്പാണ്, അല്ലെങ്കിൽ അത് കറുപ്പാണ്, ഒന്നുകിൽ സുന്ദത്താണ്, അല്ലെങ്കിൽ അത് വിദേശത്താണ്. രണ്ടിന്റെ ഇടക്ക് ആ സംഭവം റസൂലുള്ള ചെയ്തിട്ടില്ലെങ്കിലും സഹാബത്തിന്റെ കാലത്തൊന്നും ഇല്ലെങ്കിലും അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് കുറെ നന്മകളില്ലേ എന്നറച്ചൊന്നില്ല. അന്നില്ലാത്തൊരു നന്മ ഇന്നുണ്ടാവൂല. ഒന്നുകിൽ അഹിദ എന്ന് പറയണം അല്ലേ? ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങളിതാ പുതിയൊരു മാർഗം കണ്ടെത്തി. അവർ റസൂലിനേക്കാൾ നല്ല മാർഗം എന്ന് പറയുന്നത് അല്ല, അത് പറയാൻ നമ്മൾക്കൊരു കഴിയില്ല. കാരണം മുസ്ലിങ്ങളുടെ അത് വിലപ്പോവില്ല. അല്ല, രണ്ടാമത്തെ എന്ത് മാത്രമേ പിന്നെ വകുപ്പുള്ളൂ? വരാലത്തിന്റെ വാതിൽ തുറക്കുക മാത്രം നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഏത് കാര്യത്തിലും നമ്മൾ നോക്കേണ്ടതാണ് റസൂലുള്ളാന്റെ ഹദിയാണോ അല്ലേ, അല്ലെങ്കിൽ പിന്നെ വരാലത്തിന്റെ വാതിലാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ദീനിനെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച വിരുദ്ധികൾക്ക് അപ്പുറം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ഞാനിപ്പോൾ വിദേശക്കാരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ വിദേശത്ത് കടന്നു വരുന്ന വഴി അതാണ്. സുന്നത്തിൽ ശരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ശരിയായ മനഹജിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളും അത് ഭയപ്പെടണം. കാരണം അതിലേക്ക് പോകാതിരിക്കും. നമ്മളൊരു മൗഖിഫ് സ്വീകരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് റസൂലുള്ളയും സഹാബത്തും എന്തിനായിരുന്നു. ആ നിലപാടിൽ നമ്മൾ നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ വികാരങ്ങൾ കൊണ്ട് നമ്മൾ പോകരുത്. അതാണ് വിദേഹത്തിന്റെ വാതിൽ തുറക്കൽ. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, അതിലേക്ക് പിന്നെ നമ്മൾ പോകരുത്. എത്ര കണ്ടായിരുന്നാലും പിന്നെ അതിനേക്കാൾ വലിയൊരു ഭക്തി നമ്മൾ ഉണ്ടാക്കരുത്. അതാണ് ഇവർ ചെയ്യാൻ തീരുമാനിച്ചത്. അത് ബലാലത്തിന്റെ വാതിൽ തുറക്കലായി. ആരൂ ഉടനെ തന്നെ അവർ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ റസൂലിനേക്കാളും നല്ല ആൾക്കാർ, അല്ലെങ്കിൽ ദലാലത്തിന്റെ വാതിൽ തുറക്കന്നെ. റസൂലിനേക്കാളും നല്ലതല്ല ഉറപ്പാണ്, കാരണം സഹാബത്തൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ചെയ്തേ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഖൈറാണെങ്കിൽ അത് സഹാബത്തന്നെ ചെയ്യേണ്ടത്. ഉടനെ തന്നെ അവർ പറഞ്ഞ രണ്ടാമത്തെ ന്യായം, ആലു വല്ലാഹി അബ അബ്ദുറഹ്മാൻ മാ അറബിനാ ഇല്ല ഖൈർ. ഇതല്ലേ ഏത് വിദേശക്കാരനും പറയുന്ന വാക്കിതാണ്. ഇത് അന്ന് തുടങ്ങിയതാണ്, ഇന്നും എന്നും ഇതാണ് വിദേശക്കാരെ വാക്ക്. മാറതിന ഇല്ല ഖൈർ, ഞങ്ങളെ ഖൈറല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. ഔ, ഞങ്ങൾ നന്മ ആഗ്രഹിക്കുന്നു, സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു അല്ലേ? സമൂഹത്തിന് നന്മ, സമൂഹത്തിന് നന്മ, മറ്റുള്ളവർക്ക് നന്മ, മറ്റുള്ളവർക്ക് നന്മ, അവനവന്റെ കാര്യം പോയിട്ട്. ആകെ നന്മകൾ ഉദ്ദേശിച്ചിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കിട്ടണമെന്നല്ല നന്മ മരണം. ഉദ്ദേശം കൊണ്ട് മാത്രം നന്നായി തീരുന്നതല്ല നന്മ. അതിനു വേണ്ടിയിട്ട് ചിലരിത് പറയാൻ വേണ്ടിയിട്ട് നബിന്റെ ഹദീസ് അടക്കം കക്കും. ഇന്ന അല്ലാഹു ലാ യൻദുറു ഇലാ ഇല അജ്സാമിക്കും വല ഇല സുവരിക്കും. അല്ലാഹു നോക്കരുത് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലല്ലോ. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നുള്ളൂ. ഏത് റൗലിയക്കാരനും പറയുന്നത് എന്താ, ഹൃദയം നന്നായാൽ മതി, ഹൃദയം നന്നായ മതി, ലക്ഷ്യം നന്നായാൽ മതി. അതിന്റെ അപ്പുറത്തെ വാചകമുണ്ട് അതിനകത്ത്, അഹ്മാരിക്കും അതോടെ പോയി. ഇലാ ഖുലൂബിക്കും അഹ്മാരിക്കും, നിങ്ങളുടെ കൽബിലേക്കും നിങ്ങളുടെ അമലിലേക്കും. അമലും കൂടി നന്നാകണം, കൽബ് നന്നായിട്ട് മാത്രം കാര്യമില്ല, നിയ്യത്തും അമലും രണ്ടും നന്നാകണം. ഇഖ്ലാസ് ഉണ്ടാകണം, അതുപോലെ തന്നെ മുത്തബി അൻ സുന്ന, സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടുമായിരിക്കണം. കുലൂബിലേക്കും അർമാരിലേക്കും മാ അറദിന ഇല്ല ഖൈർ, ഇതാണ് എല്ലാ വിദേശക്കാരും ഏത് വിദേശത്ത് കൊണ്ടുവരുമ്പോഴും അവരൊക്കെ പറയല്, ഞങ്ങൾ ഖൈർ ഉദ്ദേശിച്ചിട്ടാണ്, ഞങ്ങൾ ഖൈർ ഉദ്ദേശിച്ചിട്ടാണ്. ആല, അദ്ദേഹം കൊടുത്ത മറുപടി അതാണ് സുന്നിയുടെ മറുപടി, കാലഘട്ടത്തിലുള്ള മറുപടി. എത്രയോ ഖൈർ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അതിനവർക്ക് ഇസാബത്ത് പാലിക്കാൻ കഴിയുന്നില്ല. ഖൈറിലേക്ക് ഇസാബ, ശരിയായതിലേക്ക് എത്തുന്നില്ല. ഉദ്ദേശിക്കുന്നത് ഖൈറാണ്, പക്ഷെ ആ ഖൈർ തേടിക്കൊണ്ട് പോകുന്ന മാർഗം തെറ്റിയതാണ്, മുസീബല്ല, മുക്തഇൻ, അതാണ് അവർ സംഭവിച്ചു പോകുന്നത്. ഖൈർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം, ഖൈർ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖൈറിന് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അവര് കാണിച്ചു തന്ന മാർഗം നമ്മൾ അവലംബിക്കുക തന്നെ വേണം. അതല്ലാത്ത മറ്റൊന്ന് നമ്മൾ അവലംബിച്ചു പോകരുത്, അത് ഖൈറാവില്ല. ഖൈറല്ലാത്തതിന്റെ ഒന്ന് നല്ലത് ശരിയാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസനാ, ഇനി നോക്ക് നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ റസൂൽ റളിയല്ലാഹു അൻഹു ഈ വിദേഹത്തിനെ വളരെ തുടക്കത്തിലേ വളർത്തറിഞ്ഞു. അതാണ് ആലിമീകളുടെ പ്രത്യേകത. ഒരു ഫിത്തിന മുന്നിട്ട് വരുമ്പോൾ മാ യഅ്രിഫുഹു ഇല്ലൽ ഉലമാ, ഉലമാക്കളല്ലാതെ മറ്റാരും അതിലറിയില്ല. വൈദ അക്ബർ അത് കാര്യങ്ങളൊക്കെ നടത്തി ജനങ്ങളൊക്കെ അകപ്പെടുത്തി ഫിത്തേരാക്കിയിട്ട് പിന്നെ ഒരു പിരിഞ്ഞു പോകലുണ്ട്. അപ്പൊ യഅ്രിഫുഹു കുല്ലു അഹദ്, എല്ലാവർക്കും തിരിച്ചറിയും ഇപ്പൊ ആ വന്ന ഫിത്തിനാണ് ആ പോകുന്നത്. പക്ഷെ തുടക്കത്തിൽ അതിന്റെ മുന്നോട്ട് വരുമ്പോൾ വരാതിരിക്കാനുള്ള മാർഗം അടക്കാൻ അത് ഉലമാക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇൽമ് നേടുന്നത് കൊണ്ടല്ലാതെ ഫിത്തിനെന്ന് രക്ഷയില്ല. ഇൽമുള്ളത് കൊണ്ട് ഇവിടെ നിങ്ങൾ നോക്ക്, ഖൈറ് കണ്ടെന്നല്ല അബ്ദുല്ലാഹി റസൂലുള്ളാഹിന്റെ നോക്കുക, നേരെ മറിച്ച് അദ്ദേഹം കാണുന്നത് ഇതിനേക്കാളും വലിയ ചെറുപ്പാണ്. കാരണം വിദേഹത്തിന്റെ വാതിൽ തുറന്നാൽ പിന്നെ എത്ര അവർക്കിരിക്കും, അതിനേക്കാളും വലിയ ചെറുപ്പിൽക്കരിക്കും. അവരുടെ അടുക്കൽ കുറച്ചൊക്കെ വിദേഹത്തിണ്ടെങ്കിലും അവരിനി ചെയ്യുന്ന വേറെ കുറെ നന്മകളില്ലേ, നമുക്ക് അത് വകവെച്ചുകൊടുക്കൂല. അങ്ങനെ അത് വിദേഹത്താണ് ശരിയാണ്. പക്ഷെ ആ വിദേഹത്തെ അവരെ വെച്ചിട്ട് നമുക്ക് അവർ ചെയ്യുന്ന ഹൈറിൽ നമുക്ക് അവരെ കൂടെ സഹകരിച്ചൂടെ, ഞാൻ വിദേശക്കാരെ കൂടെ സഹകരിക്കാൻ, അത് നിന്റെ അവസാനം ഒറ്റ വിദേശത്തിരിക്കല്ലേ. രോഗമുള്ളവർക്കാണ്ട് പോയാൽ പിന്നെ രോഗിയായി തീരുന്ന വേദനിർവാഹണ്ടാവില്ല, അങ്ങോട്ട് പോകാതിരിക്കണ്ട. ഇവിടെ നോക്കി നിങ്ങൾ, നേരെ മറിച്ച് വിജയത്ത് കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിനേക്കാൾ ചെറുതാകുന്നുണ്ട്, അതിനേക്കാൾ വലിയത് പ്രതീക്ഷിക്കണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തെ പ്രതീക്ഷിച്ച അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്താണ് ഇവരിൽ നിന്ന്? അദ്ദേഹം നേരെ അദ്ദേഹത്തിന് ഓടിയത് റസൂൽ എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസാണ്. ആ ഹദീസിൽ നിങ്ങൾ നോക്ക്, ആ ഹദീസിൽ വരാൻ പോകുന്ന വിദേശക്കാരെ കുറിച്ച് അവർ ദിക്റും ദുആം തസ്ബീഹും തഹ്ലീലും എണ്ണം വർദ്ധിപ്പിച്ച് കോളം വേറെ ഉണ്ടാക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് എന്താ പറഞ്ഞത് അത് നോക്കുക. ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജഹര, റസൂൽ അല്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന ഖൗമൻ യഖ്റഊന അൽഖുർആൻ ലാ യുജാവിസു തറാതയഹും. ഒരു കൗമ വരാനുണ്ട്, യഖ്റഊന അൽഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് മേലോട്ട് ഉയരില്ല. അങ്ങനത്തെ ഒരു വിഭാഗം വരാനുണ്ട്. വഅയ്മുല്ലാ, ആരെ കുറിച്ച് പറഞ്ഞത്? ഖവാരിജികളെ കുറിച്ച്. ഖവാരിജികളെ കുറിച്ച് റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർ ചെയ്തത് എന്താ? ഇവർ ചെയ്തത് ദിക്ർ, സലാത്ത്, തഹ്ലീൽ, തക്ബീർ. ഇവരെ കുറിച്ച് പറഞ്ഞത് എന്താ? ഖവാരിജികളെ കുറിച്ച് പറഞ്ഞാ ഹദീസ്. അപ്പോഴൊക്കെ ചില ആൾക്കാർ, ഓ ഞങ്ങൾ ഖവാരിജാക്കിയോ, ഇവർ അവരുടെ അടുത്തുള്ളത് ഇവരുടെ അടുത്തുണ്ടെങ്കിൽ അതെന്നെ ഇവർക്ക് പറയാനുള്ള ദലീൽ അത്ര തന്നെ കിട്ടും. അത് പറഞ്ഞാൽ ഖവാരിജ് ആക്കിയതല്ല, ഖവാരിജ് ആകാതിരിക്കാൻ ശ്രദ്ധിച്ചോന്ന് നമ്മൾ വേഗം താക്കീത് തന്നു എന്നാണ് ബുദ്ധിയുള്ള മനസ്സിലാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മനസ്സിലാ മാ അതിരി, എനിക്കറിയില്ല, അല്ല അക്സറഹും മിൻകും, ഒരു പക്ഷേ നിങ്ങളിൽ അവരിൽ അധികം ആളുകളും ചിലപ്പോൾ നിങ്ങളിൽ നിന്നായിരിക്കും. ഖവാരിജികളായിട്ട് വരുന്ന ആളുകളിൽ ഇപ്പൊ ഖവാരിജിന്റെ സ്വഭാവമൊന്നും നിങ്ങൾക്ക് കാണില്ല. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കുള്ള സ്വഭാവം എന്തുള്ളൂ? ഇരിക്കുന്നുണ്ടോ? അതിനൊക്കെ അല്പം വർദ്ധിപ്പിച്ചു, അത്രയുള്ളൂ. രണ്ടായിട്ടുള്ളൂ. പക്ഷെ ഖവാരിജികൾ വരാനുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മാതിരി ലാല അക്തറഹും മിൻകും, ഒരു പക്ഷെ നിങ്ങളായിരിക്കും, നിങ്ങളിൽ നിന്നായിരിക്കും അവരുടെ അധിക ആളുകൾ ഉണ്ടാകുക. ثم تولى عنهم പിന്നെ അവരിൽ നിന്ന് തിരിഞ്ഞു അദ്ദേഹം പോയി. നേരത്തെ റിവായത്തുകളിലൊക്കെയുള്ളത് ഒന്നുകിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഞാൻ ഈ പള്ളിക്ക് തീ കൊടുക്കും. വിദേശത്തുണ്ടല്ല, അതാ ചെയ്ത് മറ്റു ചില റിവായത്തിൽ അവരവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അതിനദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു. അപ്പൊ ഇതിന് വലിയ ഒരു മൗഖിത് ഉലമാക്കളുടെ കൂടെയാണ് ഏത് ചിത്രയിലും രക്ഷ. അതിന് കിബാറുകളുടെ കൂടെ നിൽക്കണം. അതേപോലെ തന്നെ അവരാണ് ഏത് ചിത്രയും മുന്നിടുമ്പോൾ അത് ആദ്യമേ കണ്ട് മനസ്സിലാക്കുകയും അപ്പൊ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെട്ടുള്ളതില്ല. നമ്മൾ എന്നാലും അവരെന്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അപ്പ പറഞ്ഞിരുന്ന മൗക്കിപ്പുണ്ടല്ലോ അത് സ്വീകരിക്കല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവാഹമില്ല. കാരണം എന്താ, നമ്മൾ പിന്നെ അപ്പ കാണുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ സമയം കിട്ടൂല. അതിന് മുമ്പേ നമ്മൾ അതിലകപ്പെട്ടു പോയിട്ടുണ്ടാവും. അതാണ് വിദേഹത്തിന്റെയും ഫിറ്റ്നയുടെയൊക്കെ പ്രശ്നം. അകപ്പെട്ടു പോകുന്നതിന് മുമ്പേ അതിന്റെ അഗ്നികാരിലേക്ക് നമ്മൾ അതിനെ മടക്കിക്കൊണ്ട് അവരിൽ നിന്ന് നമ്മൾ അതിന്റെ ഹല്ല് തേടിയിട്ട് അവരുടെ കൂടെ നിൽക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ഇന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എത്ര തരം ഫിറ്റ്നകളുണ്ട്! ആ ഫിറ്റ്നകളൊക്കെ മുളപൊട്ടുന്ന ആ സമയത്ത് തന്നെ കിബാറുകളിൽപ്പെട്ട ഉലമാക്കൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊക്കെ താക്കീത് കൊടുക്കുക. ആ താക്കീതുകൾ ഉൾക്കൊള്ളാത്ത ആളുകൾ ഇന്ന് ആ ഫിറ്റ്നകളുടെ നേതാക്കന്മാരായിട്ട് കാണാൻ സാധിക്കും. നമ്മളൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ചിത്രങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, വിദഗ്ധികൾ നാമ്പ് പൊട്ടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ വലിയ വിഗ്രഹത്തിന്റെ ധാരണം വെച്ചിട്ടുള്ളത് വരാം, നരകത്തിന്റെ ധാരണം വെച്ചിട്ട് വരും എന്നല്ല. നേരെ പറഞ്ഞ ആദ്യം വരുന്നത് ചിലപ്പോ നന്മ കുറച്ചും അധികരിപ്പിച്ചു, പക്ഷെ ഹദ്ദും വന്ന് പുറത്തു പോയോ ആ അധികരിപ്പിക്കലുണ്ടല്ലോ. റസൂൽ സഹാബത്ത് അധികരിപ്പിക്കാത്ത അധികരിപ്പിക്കല് അവിടെ അവരെ പേടിക്കരുത്. വേണ്ട, അവർ പിന്നെ പരിണിതി എവിടെയിരിക്കും എന്നുള്ളത് നേരത്തെ കണ്ടറിഞ്ഞെന്ന് അത് പണ്ഡിതന്മാർക്കാണ് സാധിക്കും. അവരെടുക്കുന്ന മൗക്കിഫിന്റെ കൂടെ നിന്നവർ രക്ഷപ്പെടും. നോക്കൂ നിങ്ങൾ എന്താണ് സംഭവിച്ചത്. ഇതിന്റെ റാവി ഫഖാല അംറു ബിനു സലമ, അംറു ബിനു സലമ ഇതിന്റെ റാവി പറയുന്നു, റഅയ്ന ആമ്മത ഉലൈക അൽഹലഖ് യുതാഇലൂനന യൗമ അൽഹർവാൻ മഅൽ ഖവാരിജ്. ഞങ്ങൾ അത് കണ്ടു. അബ്ദുല്ലാഹി റസൂൽ റള്ളാൻ എന്തെന്നാണോ പറഞ്ഞു തന്നത് അത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടു. റഅയ്ന, ഞങ്ങൾ കണ്ടു. ആമ്മത ഉലൈക അൽഹലഖ്, ആ ഹിലക്കുകളിൽപ്പെട്ട അധികം ആളുകളെയും. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അത് തന്നെ, യുതാഇലൂനനാ യൗമ അൽഹർവാൻ മഅൽ ഖവാരിജ്, ലഹർവാൻ ദിവസത്തിൽ ഖവാരിജുകളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എതിരിൽ കുന്തവുമായിട്ട് കുത്തുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടത്. എവിടെത്തി? വിദേശത്ത് തുടങ്ങിയത് പള്ളിക്കല്ല, അവസാനിച്ചത് എടുക്ക വാളും മൽക്ക. വിദേശത്ത് തുടങ്ങാൻ അവിടെ നിൽക്കും, പക്ഷെ അവസാനിക്കൽ വാളിലായിരിക്കും. അപ്പൊ ഒരു ദിക്ര്, ഒരു ദുആ, ഒരു ഇബാദത്ത്, അതെത്ര ശ്രേഷ്ഠത ഉള്ളതായിരുന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ ശ്രേഷ്ഠത? തസ്ബീഹ് എന്താ ശ്രേഷ്ഠത? ഈ കലിമാത്തുകൾ, അർബഉ കലിമാത്ത്, ലാ യദുറുഹുന്ന ലാ യദുറു ബിഅയ്യിഹിന്ന അബദ, നീ അത് ഏതൊന്നുകൊണ്ട് തുടങ്ങിയാൽ നിനക്കൊരു ഉപദ്രവം ചെയ്യില്ല എന്ന് പറഞ്ഞ ആ കലിമകളല്ലത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ അല്ലേ? ഇതിനേക്കാളും വലിയ ശ്രേഷ്ഠമായ അമലുണ്ടോ? പക്ഷെ രൂപം മാറിപ്പോയി, എണ്ണം മാറിപ്പോയി, കോലം മാറിപ്പോയി, പുതിയ ഒരു രീതി കൊണ്ടുവന്നു. ഈ പുതിയ രീതി ഉണ്ടല്ലോ, ഇന്നവേറ്റീവ് മീഡിയാസ് ഉണ്ടല്ലോ ഇവരുടെ, ആ ഇന്നവേറ്റീവ് അതിനെയാണ് പേടിക്കേണ്ടത്. അത് വന്നപ്പോ കാണാൻ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വളർന്നു വലുതായി എവിടത്തോളം എത്തി? നെഹർവാൻ ദിവസത്തിൽ ഖവാരിജുകളുടെ കൂടെ നിൽക്കുന്നവരായിട്ട് കണ്ടത്. അതുകൊണ്ട് ബിദ്അത്തിനെ നമ്മൾ ഭയപ്പെടണം, ഫിത്നകളെ നമ്മൾ ഭയപ്പെടണം. ഫിത്നകളിൽ നിന്നുള്ള രക്ഷ അത് കിബാറിനെ അവലംബിക്കുക, ഇൽമിനെ അവലംബിക്കുക, ഇൽമ് നേടുക, അതിന്റെ അടവുകൾ പാലിച്ചുകൊണ്ട്. ധാരാളം ഫവാഇദുകൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ഫവാഇദുകൾ ഞാൻ തരുന്നുണ്ട്. അതിൽ മൻഹജിയായ വളരെ ചെറിയ ചില ഫവാഇദുകൾ മാത്രമാണ് ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞു തന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഇൽമ്, ഇൽമിന്റെ ഫദ്ർ, ഉലമാക്കളുടെ ഫദ്ർ, ഇൽമ് തേടാൻ വേണ്ടിയുള്ള യാത്ര, ഉലമാക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇരുത്തം, അതുപോലെ തന്നെ അവരുടെ ഹാനുകൾ പരിഗണിക്കണം, അവരുടെ അഹ്വാനുകൾ പരിഗണിക്കണം, അഹ്വാനുകൾ, അതുപോലെ തന്നെ കിബാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം, മുലിമാത്തുകളിലും മുഹിമാത്തുകളിലും കിബാറുകളെ അവലംബിക്കണം, അവരിലേക്ക് കാര്യങ്ങൾ മടക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച് തന്നിട്ടുള്ള ആ സുരക്ഷിതത്വത്തിന്റെ ആ കവാടം, സുരക്ഷിതത്വത്തിന്റെ ആ മീസാൻ, അത് വെച്ച് നമ്മൾ അളന്നു നോക്കണം. സഹാബ അവരുടെ നിലപാട് എന്ത് ചെയ്ത് നോക്കണം. ഏത് തരത്തിലുള്ള ദീനിയായ വിഷയത്തിൽ ഏത് നിരക്കുള്ള ഒരു അതിന് കടക്കലും നമ്മൾ പേടിക്കണം. അത്തരം കാര്യങ്ങൾ നമ്മളൊരു മൗക്കെടുക്കും മുമ്പ് നമ്മൾ ശരിക്കാലോചിക്കണം, ചോദിക്കേണ്ടവരോട് ചോദിക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനെ മാത്രമേ നമ്മൾ മൗക്കെടുക്കാനും പാടുള്ളൂ. അതുപോലെ തന്നെ ഇനി പുതിയ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പുതിയ ഒരു കാര്യം, എന്തെങ്കിലും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് അറിവില്ല, പൂർണ്ണമായി നന്നായിട്ട് അറിവില്ല എങ്കിൽ ആ കാര്യം അറിവുള്ളവരിലേക്ക് മടക്കണം. അവരുടെ നിലപാടായിരിക്കണം നോക്കേണ്ടത്. മാത്രമല്ല ബിദഅത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. തുടക്കത്തിൽ അത് വളരെ ചെറുതായിരിക്കും, എന്നാൽ അത് വലുതായി വലുതായി എത്തുക വളരെ അപകടം പിടിച്ചതിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈ അസർ വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. ദാരിവിയിൽ ഇമാം ദാരിവി റഹ്മത്തുള്ളാഹി തആലയെ ഉദ്ധരിച്ചിട്ടുള്ള ഈ അസർ മറ്റു പലരും അവരുടെ സുന്നത്തുകളിലും മറ്റു പിന്നെ ദവാബീനുകളിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളതുമാണ്. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانه الله العظيم أن لا إله إلا أنت أستغفرك